ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമോസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വ്യവസായ കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്നലെയാണ് ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. തലമുറകളിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂസിലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ത്രിവർണ പതാകയുടെ നിറങ്ങളിൽ ദീപാലംകൃതമാക്കിയിരുന്നു. 4 പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. സന്ദർശനവേളയിൽ ഗയയിലെ ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആന്റ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷയുറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖ സുരക്ഷയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടാകണമെന്നും മികച്ച പരിശീലനം ലഭിച്ച CISF ഉദ്യോഗസ്ഥരെ മാത്രമേ വിന്യസിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്രീ ഷാ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ISRO നഭുമിത്ര ആപ്പിന് കൂടുതൽ പ്രചാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിംഗിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതും ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം US ഇറാൻ സംഘർഷം പുനരാരംഭിച്ചത് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെ ബാധിച്ചതായി റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമൂസിലെ ചരക്കു നീക്കം മന്ദഗതിയിലായി. LNG എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതം June 28 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് സൂചന. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനും ഇറാന് നേർക്ക് US നടത്തുന്ന പ്രത്യാക്രമണത്തിനും പിന്നാലെയാണ് ഹോർമൂസ് അശാന്തമായത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് August 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. റെയിൽ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 680 കിലോമീറ്റർ ദൂരം കൂടി കവച് സംവിധാനം നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. ഇതിനായി 206 കോടി രൂപ അനുവദിച്ചു. ഡൽഹി ഡിവിഷനിലെ 2 സെക്ഷനുകളിലാണ് കവച് 4.0 സ്ഥാപിക്കുക. സിഗ്നൽ ലംഘനവും ട്രെയിൻ അപകടങ്ങളും തടയുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ നീക്കം നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം അവശ്യഘട്ടങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ച് സുരക്ഷയുറപ്പാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിഫൈനലിൽ. 1-2 ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം. നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബ്രസീലിനെ വീഴ്ത്തി അട്ടിമറി വീര പരിവേഷം നേടിയ നോർവേയും ഒത്തിണക്കവും ടീംവർക്കും കൈമുതലാക്കിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം തീവാറുമെന്ന് ഉറപ്പ്. മികവുറ്റ പ്രതിരോധ മധ്യ മുന്നേറ്റ നിരയുള്ള ലോകത്തെ ഏറ്റവും സന്തുലിതമായ ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ശക്തി ഒരു സൂപ്പർ താരമല്ല, മറിച്ച് ഒരു കൂട്ടം കളിക്കാരാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിംഗ് ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്. ആരാണ് ക്യാമൻ എന്ന ഒറ്റനോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇംഗ്ലണ്ട് നോർവേ മത്സരം ഈ ലോകകപ്പിലെ ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായി മാറും.
നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃ ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. നാളത്തെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താവണം ഇന്നത്തെ ക്ലാസ് മുറികൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ ജയന്ത് ചൌധരി ഇന്നലെ ഗുജറാത്തിലെ സൂററ്റ് ITI സന്ദർശനവേളയിൽ പറഞ്ഞു. നൈപുണ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയുടെ ആവിർഭാവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.